വിവാഹബന്ധത്തിൽ അവിശ്വസ്തരായിരിക്കുന്നത് ലജ്ജാകരമായ കാര്യമാകുന്നു എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യയെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കാത്തത്, ഭർത്താവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ കരുതാതെ ഇരിക്കുന്ന അവസ്ഥ. ആദ്യകാലങ്ങളിൽ താങ്കൾ ഭാര്യയോട് പറഞ്ഞതല്ലേ അവൾ എല്ലാം കൊണ്ടും തികഞ്ഞവളാണെന്ന്? സൗന്ദര്യമുള്ളത് മതി എന്ന് താങ്കൾ പറഞ്ഞിട്ട് ഇന്ന് എന്തുകൊണ്ട് അവിശ്വസ്തത? കുടുംബജീവിതം താങ്കൾക്കൊരു തലവേദനയായി അനുഭവപ്പെടാറുണ്ടോ സുഹൃത്തെ? വിവാഹബന്ധം ആസ്വദിക്കുവാനുള്ളതാണ്, അല്ലാതെ ഇന്ന് താങ്കൾ കടന്നുപോകുന്ന വിധത്തിലുള്ള നരകത്തിയിൽ കൂടി എത്ര നാൾ ഇങ്ങനെ മുൻപോട്ടു പോകും? എവിടോ കാര്യമായ തകരാറുണ്ട്. ഒരുപക്ഷെ അത് മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇന്നത്തെ താങ്കൾ അനുഭവിക്കുന്ന ആ സാഹചര്യം ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നുവെങ്കിൽ അങ്ങനെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനല്ല താങ്കളെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്നല്പം ചിന്തിക്കാം. എന്താ? ദൈവം മനുഷ്യന് അനുഗ്രഹിച്ച് നൽകിയ കുടുംബജീവിതം ശപിക്കപ്പെട്ടതായി എങ്ങനെ തീർന്നു? വിശുദ്ധ ബൈബിളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ഭർത്താവിനോ, ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ ഭാര്യയ്ക്കോ അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നവർ ദൈവം മുൻപാകെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ക്ഷമിക്കാവുന്നതിലും വലിയ തെറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ദൈവദൂഷണമാകില്ല എന്ന് വിശ്വസിക്കട്ടെ. വിവാഹബന്ധത്തിന്റെ പവിത്രത ഒരിക്കലും നാം കളഞ്ഞുകുളിക്കരുത്. ഈ വിഷയത്തിൽ മലാഖി തന്റെ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർ മേദ്യ പാർസി സാമ്രാജ്യം ബാബിലോണിനെ കീഴടക്കിയപ്പോൾ സ്വതന്ത്രരായി. ആദ്യം ഒരു കൂട്ടം യഹൂദന്മാർ സെരുബാബേലിന്റെയും മഹാപുരോഹിതനായിരുന്ന യോശുവയുടെയും നേതൃത്വത്തിൽ യെരുശലേമിലെത്തി. ഇവർ യെരുശലേം പട്ടണവും ദേവാലയവും പണിയുവാൻ പരിപാടിയിട്ടു. അങ്ങനെ അവർ ആരംഭിച്ചു. അതിനിടയിലും തടസ്സങ്ങൾ വന്നെങ്കിൽ തന്നെയും പ്രവാചകന്മാരായ ഹഗ്ഗായിയുടെയും സക്രിയാവിന്റെയും ശുശ്രൂഷ ആ ജനത്തിന് പ്രോത്സാഹനം നൽകി. അങ്ങനെ ദേവാലയവും പട്ടണവും ഒരുവിധമൊക്കെ പണിതു. കാലം കുറെ കഴിഞ്ഞു. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ജനം വീണ്ടും വഷളത്വത്തിലേക്ക്, തെറ്റിലേക്ക് പോയി. അപ്പന്മാർ അനുഭവിച്ച കഷ്ടവും അവരുടെ ആത്മീകതയും ഒന്നും വേണ്ടാത്ത ഒരു കൂട്ടം മക്കൾ ഇപ്പോൾ ഒരു കൂട്ടം ജനം. അവരുടെ തോന്നിയവാസങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ, മതനേതാക്കന്മാർ. ഇന്ന് ആ ദേശത്ത് സമൃദ്ധിയാണ്. പക്ഷെ കൂടുതൽ ലഭിക്കാത്തതിനാൽ ജനങ്ങളുടെ ചോദ്യം, ദൈവം ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നെന്നായി പറയുന്നത്? ദൈവസ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു കൂട്ടം ജനം. അവരുടെ ആരാധന സൗകര്യം പോലെയൊക്കെയാണ്. തങ്ങൾക്ക് നഷ്ടം വരാത്ത രംഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവർ തയ്യാറാണ്. ഉപയോഗശൂന്യമായ മൃഗങ്ങളെ യാഗം കഴിക്കുന്നു. അവരുടെ അന്യായ പ്രവൃത്തികൾക്ക് നേരെ മതനേതാക്കന്മാർ കണ്ണടയ്ക്കുന്നു. ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട പുരോഹിതന്മാർ വഴിവിട്ടുമാറി ദൈവനാമത്തെ അവർ തുച്ഛീകരിക്കുന്നു. പലരെയും അവരുടെ ഉപദേശത്താൽ വ്യതിചലിപ്പിച്ചു, അധർമ്മത്തിൽ വീഴ്ത്തി. എത്ര അധപ്പതിച്ച ഒരു സ്ഥിതി! നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിത്രം ഇതല്ലേ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. പിതാക്കന്മാരുടെ ആത്മികവും ആരാധനയുമെല്ലാം നാം മറന്നു. സാന്മാർഗിക നിലവാരങ്ങളിൽ പോലും നാം വളരെയധികം നിലം പതിച്ചു, അധപ്പതിച്ചു. മലാഖി പ്രവചനം 2:9 വരെ നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. ഇനിയും 10 മുതലുള്ള വാക്യങ്ങളിൽ അതിപ്രധാനമായ ഒരു വിഷയം അത്ര കൈകാര്യം ചെയ്യുന്നത്, വിവാഹമോചനത്തെയും ഭാര്യമാരോട് അവിശ്വസ്തത കാട്ടുന്നതിനെയും പ്രവാചകൻ ഗൗരവതരമായി കുറ്റപ്പെടുത്തുന്നു. ദൈവം ന്യായവിധി നൽകും എന്ന് മുന്നറിവ് കൊടുക്കുന്നു. തുടർന്ന് ശ്രദ്ധിച്ചാലും 2:10 ഞാനൊന്ന് വായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്? ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്? നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് എന്ന് പ്രവാചകൻ പറയുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിനെ കുറിച്ചും യഹൂദയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെ ഉദ്ദേശിച്ചാകുന്നു എന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും വാദം. എന്തായിരുന്നാലും അടുത്ത ചോദ്യം വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, മലാക്കി ദൈവത്തെയാകുന്നു പിതാവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത്രേ? ഒരു ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എന്നാണല്ലോ അടുത്ത ചോദ്യം. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെ പിതാവായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നറിയാമോ? ഏത് പ്രകാരത്തിലാണ് ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത് എന്നതും മലാക്കി വ്യക്തമാക്കുന്നുണ്ട്. നമ്മയെല്ലാം സൃഷ്ടിച്ചതിനാലത്രേ. പക്ഷേ ആ ബന്ധം മനുഷ്യൻ നഷ്ടപ്പെടുത്തി. ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്നായിരുന്നു വിളിച്ചത്. പക്ഷെ പാപത്തിൽ വീണതിനു ശേഷം ആദാം തന്റെ സാദൃശ്യത്തിലുള്ള ഒരു മകനെ ജനിപ്പിച്ചു. ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ല, പിന്നെയോ പാപത്തിൽ വീണ മനുഷ്യന്റെ സാദൃശ്യത്തിൽ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്റെ മകനെന്ന് പറഞ്ഞ് ദൈവം എടുത്തു കാണിച്ചിട്ടില്ല, പിന്നെയോ ആ രാഷ്ട്രത്തെ മൊത്തമായി പറഞ്ഞ് തന്റെ മകൻ എന്ന് ദൈവം സംബോധന ചെയ്യുന്നു. പഴയ നിയമത്തിൽ എങ്ങും ദൈവം ഒരു പ്രത്യേക വ്യക്തിയെ തന്റെ മകനെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. മോശയ്ക്കും ദാവീദിനും പോലും ദൈവത്തോടുണ്ടായിരുന്ന ബന്ധം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളിടത്തും എന്റെ ദാസനായ ദാവീദെന്നും എന്റെ ദാസനായ മോശയെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ മകനായ മോശയെന്നോ എന്റെ മകനായ ദാവീദെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വ്യക്തികൾ ദൈവമക്കളാകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലത്രേ. ദൈവം സകലത്തിന്റെയും സൃഷ്ടാവായതിനാൽ മനുഷ്യവർഗത്തിന്റെ പിതാവാകുന്നു ദൈവം. അത് ഒന്നാമത്തെ അർത്ഥത്തിൽ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന ഒരു വസ്തുത അത്രേ ഇത്. അത് സത്യവുമാകുന്നു. നാം എല്ലാവരും മനുഷ്യരല്ലേ? നാം അന്യോന്യം ബഹുമാനിക്കുകയും കരുതുകയും വേണം എന്ന് എല്ലായിടത്തും കേൾക്കുന്നു. താങ്കൾ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. ഞാൻ എനിക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ അവകാശങ്ങളും പദവികളും ആദരവും താങ്കൾക്കും തരേണ്ടതത്രേ. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നാം എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? ഇവിടെ ഇതാ ഈ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായിരുന്നു, എന്നിട്ടും അവർ ദൈവത്തിന്റെ നിയമം ലംഘിക്കുകയും അന്യോന്യം ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അവർ ദൈവവുമായി ശരിയായ ബന്ധത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യോന്യമുള്ള ബന്ധങ്ങളും ഉലഞ്ഞിരുന്നു. ഈ കാലങ്ങളിലെ മനുഷ്യരുടെ കാര്യത്തിൽ ഇത് വാസ്തവമാകുന്നു. വ്യക്തിപരമായി ഞാൻ പറയുവാൻ നിർബന്ധിതമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വലിയ പങ്കാളികളെയും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം അങ്ങനെ പറയുന്നത് കൊണ്ട്, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. എനിക്കവരിൽ ഒട്ടും തന്നെ ആശ്രയിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചുരുക്കം. വിശ്വാസം, ആശ്രയം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, അവർ ദ്രോഹം പ്രവർത്തിക്കുന്നവരാണ്. അന്യോന്യം വഴക്കുണ്ടാക്കുന്ന, പ്രശ്നമുള്ള നേതാക്കന്മാർ തമ്മിൽ കേസുമായി നടക്കുന്ന ഒരു സഭയോളം ക്രിസ്തു മാർഗത്തെ നശിപ്പിക്കുന്ന വേറൊന്നില്ല. ഞാൻ വീണ്ടും പറയട്ടെ, അന്യോന്യം വഴക്കുണ്ടാക്കുന്ന, പ്രശ്നമുള്ള നേതാക്കന്മാർ തമ്മിൽ കേസ് നടക്കുന്ന ഒരു സഭയോളം ക്രിസ്തു മാർഗത്തെ നശിപ്പിക്കുന്ന വേറൊന്നില്ല. അതേത് സഭയായിരുന്നാലും, ആരുടെ പക്ഷമാണ് ശരിയെന്ന് പറഞ്ഞാലും, ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ അവഹേളിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അത് വലിയ ശാപം വരുത്തിവെക്കും. അങ്ങനെയുള്ളവർ എത്ര അധികം പ്രവർത്തിച്ചെന്നാലും അതെല്ലാം ദൈവസന്നിധിയിൽ ഒന്നുമില്ല. അവ ദൈവം അംഗീകരിക്കുന്നില്ല. അന്യോന്യം അംഗീകരിക്കുവാൻ സാധിക്കാത്തവർ മറ്റുള്ളവരെ എങ്ങനെ ആകർഷിക്കും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അന്യോന്യം ദ്രോഹിക്കുന്ന പ്രവണത ഒരിക്കലും ദൈവികമല്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ നാം ചിന്തിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. നാം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ കാൽവയ്പും വയ്ക്കുവാൻ. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദാദ്രോഹം ചെയ്തു, ഇസ്രായേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി, ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. പ്രവാചകൻ ഇവിടെ വളരെ പ്രത്യേകമായിട്ടാണ് സംസാരിക്കുന്നത്. യഹൂദാദ്രോഹം ചെയ്തു എന്ന്, ഇസ്രായേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. മലാഖി ഇവിടെ ആരെക്കുറിച്ചാകുന്നു സംസാരിക്കുന്നത് നമുക്കറിയാം. യഹൂദ എന്നതുകൊണ്ട് യഹൂദ ഗോത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ 12 ഗോത്രങ്ങളും ഉൾപ്പെട്ടതാണ്. യെരുശലേം അതിന്റെ തലസ്ഥാനവും. ഇസ്രായേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. അന്യോന്യം ദ്രോഹം പ്രവർത്തിക്കുന്നതിലൂടെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കിയത് എപ്രകാരമെന്ന് ദൈവം സംസാരിക്കുന്നു. അവർ ദൈവത്തിന്റെ വിശുദ്ധിയെ അശുദ്ധമാക്കുകയാണ്. ദൈവം വിശുദ്ധനാകുന്നു. ദൈവം വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. ദൈവം പാപത്തെ സ്നേഹിക്കുകയല്ല, വെറുക്കുകയാണ് ചെയ്യുന്നത്. നാം പാപം ചെയ്യുമ്പോൾ ദൈവം ആ പാപത്തെ വെറുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടാകാം, പക്ഷെ അവർ തെറ്റ് ചെയ്തു എന്നതിനാൽ നാം ആ തെറ്റിനെ ശിക്ഷിക്കുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണല്ലോ. കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്, പക്ഷേ തെറ്റിനെ, അവർ ചെയ്ത തെറ്റിനെ നാം വെറുക്കുന്നു. ഇനിയും ദൈവം അത് അവരോട് പറയുവാൻ പോകുകയാണ്. അതെ, താൻ പാപത്തെ സ്നേഹിക്കുകയല്ല വെറുക്കുകയാകുന്നു എന്ന്. താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ദൈവം അവരോട് പ്രത്യേകമായി എടുത്തു പറയുന്നു. ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്ന്, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദ പുരുഷന്മാർ അന്ന് അവർക്ക് ചുറ്റും പാർത്തിരുന്ന സുന്ദരികളായ അന്യജാതിക്കാർത്തികളെ കണ്ടു. അങ്ങനെ ആ പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അന്യജാതിക്കാർത്തികളായ പെൺകുട്ടികളെ വിവാഹം ചെയ്തു. ആ പെൺകുട്ടികൾ വിജാതീയ ദൈവങ്ങളെ സേവിക്കുകയും ഇസ്രായേലിലേക്ക് ഈ പറഞ്ഞ ആരാധന കൊണ്ടുവരികയും ചെയ്തു. ദൈവവചനത്തിൽ ഉടനീളം നാം ഇതേ കാര്യം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6:1-7 വാക്യങ്ങളിൽ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇതേ സാഹചര്യമാകുന്നു അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവപുത്രന്മാർ എന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ദൈവദൂതന്മാരെ കുറിച്ചല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വ്യാഖ്യാതാക്കളുടെ പക്ഷം എന്തെന്നാൽ, ദൈവദൂതന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്ത് അവർക്കുണ്ടാകുന്ന ആ മക്കളാണ് ഭൂമിയിലെ മല്ലന്മാർ എന്ന്. ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 22:30. അതുകൊണ്ട് ഈ ഭാഗത്തിനുള്ള വിശദീകരണം എന്തെന്നാൽ, ദൈവഭക്തരായിരുന്ന ശേത്തിന്റെ വംശം അഭക്തരായിരുന്ന കായീന്റെ വംശവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ശേത്തിന്റെ വംശത്തിന് ഇടിവ് സംഭവിച്ചു എന്നത്രേ. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപും ഇതേ പ്രശ്നം വീണ്ടും നടക്കുന്നതായി നാം കാണുന്നു. മോവാബ്യർ ഇസ്രായേലിന് ഭയന്നിരുന്നതിനാൽ മോവാബ്യ രാജാവ് ഇസ്രായേലിനെ ശപിക്കുവാനായി ബിലയാമിനെ വിളിച്ചു. ഇസ്രായേലിനെ ശപിക്കുവാനായി ദൈവം അനുവദിക്കുന്നില്ല എന്ന് കണ്ട ബിലയാം ഇസ്രായേലിന് ദോഷമായി വരുന്ന ചില വളരെ മോശമായ നിർദ്ദേശങ്ങൾ മോവാബ്യ രാജാവിന് കൊടുത്തു. മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പുരുഷന്മാർ വിവാഹം കഴിക്കുവാൻ വേണ്ടത് ചെയ്യണമെന്ന് ബിലയാം ഗുണദോഷിച്ചു. അങ്ങനെ നടന്ന മിസ്ര വിവാഹത്താൽ മോവാബിലെ വിഗ്രഹാരാധന ഇസ്രായേലിലേക്ക് വന്നു. വീണ്ടും ഇതേ വിഗ്രഹാരാധന ദേശത്ത് വ്യാപിക്കുന്നത് നാം കാണുന്നു. ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം വടക്കേ രാജ്യത്തിലെ രാജാവായിരുന്ന അഹാബ് സീദോന്യ പുരോഹിതനായിരുന്ന എദ്ബാലിന്റെ മകൾ ഇസബേലിനെ വിവാഹം കഴിച്ചു. അങ്ങനെ ഫൊയ്നിക്യക്കാരുടെ വിഗ്രഹാരാധന ഇസ്രായേലിൽ വ്യാപിച്ചു. മലാക്കിയുടെ സമയത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷിപ്പിന് ചുറ്റും എല്ലാവിധത്തിലുമുള്ള വിജാതീയരായ ആളുകൾ പാർത്തിരുന്നു എന്ന് നെഹെമ്യാവിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. ഇസ്രായേലിയനായ ഒരു യുവാവ് അന്യജാതിക്കാരത്തിയായ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ ഭാര്യയാക്കണമെന്ന് തീരുമാനിക്കും. അതുകൊണ്ട് അവൻ തൻ്റെ ഇസ്രായേലിയ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യും. അങ്ങനെ മ്ലേച്ഛത ദേശത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ഈ പഴയ കഥ തന്നെ ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ സർവ്വസാധാരണമായി വരികയാണ്. വിവാഹമോചനത്തിന്റെ സംഖ്യ ഇന്നാളുകളിൽ കൂടിക്കൂടി വരികയാണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരിക്കലും വിവാഹബന്ധം പാടില്ല എന്നത്ര എന്റെ പക്ഷം. അങ്ങനെ അല്ലാത്ത ഏതൊരു ബന്ധവും തകരും, ഇതിന് സംശയം വേണ്ട. ചിലരൊക്കെ പിന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അന്യോന്യം സംസാരിച്ചിട്ട് തന്നെ നാളുകളായി. ചത്ത ഒരു ബന്ധം മാത്രമാണത്. ഈ 2-ാം അധ്യായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇനിയും 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. ഈ വാക്യത്തിന്റെ അർത്ഥം മലയാള പരിഭാഷയിൽ ഒട്ടും വ്യക്തമല്ല എന്ന് തോന്നുന്നു. ഇവിടെ പറയുന്നത് 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദ്രോഹം ചെയ്തവൻ ആരായിരുന്നാലും ഒരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ ദൈവശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നത്രേ. അഥവാ ആ വ്യക്തി ദേവാലയത്തിലെ ആചാരങ്ങളിലൂടെ എല്ലാം പോയി എന്നാലും പാപത്തിൽ തുടർന്നാൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു യഥാർത്ഥ ദൈവപൈതൽ പാപത്തിൽ തുടരുകയില്ല. അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ ഒടുവിൽ പന്നിക്കൂട്ടിൽ നിന്നും സുബോധത്തോടെ വെളിയിൽ വന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത്. അവനൊരു മകനായിരുന്നു, പന്നിയല്ലായിരുന്നു. അവൻ്റെ പിതാവിൻ്റെ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പന്നിയായി തുടരുവാൻ അവന് കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ അവൻ ആ സ്ഥിതി വരെ ചെന്നതാകാം. എന്നാൽ ആത്യന്തികമായി അവൻ ഒരു പന്നിയാകില്ല, കാരണം അവൻ മകനാണ്. പല പാപങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനേകരും എനിക്ക് എഴുതാറുണ്ട്, എന്നെ കണ്ട് ഉപദേശം തേടാറുണ്ട്. പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ഓർക്കണം, താങ്കൾ ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ താങ്കൾ പന്നിക്കൂട്ടിൽ നിന്നും വെളിയിൽ വരും. പന്നിക്കൂട്ടിൽ ജീവിക്കുവാൻ ഇഷ്ടവും ആ ജീവിതം കൊണ്ട് സംതൃപ്തിയും പന്നിക്ക് മാത്രമേ ഉണ്ടാകൂ. ഒരു മകൻ ആ സാഹചര്യത്തിൽ നിന്നും വെളിയിൽ വരും. നിവർത്തി കെട്ടിട്ട് മാത്രമേ അവൻ അവിടെ അല്പസമയമെങ്കിലും ചെലവഴിക്കൂ. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ട് കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയും. അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്ത് ഇസ്രായേൽ പുരുഷന്മാർ വിവാഹമോചനം നടത്തിയ യഹൂദ സ്ത്രീകൾ യാഗപീഠത്തിങ്കിൽ വന്ന് കരഞ്ഞു മുറയിടുന്നു. അവർ അവരുടെ കണ്ണുനീർ യാഗപീഠത്തിന്മേൽ തൂകി. ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾ വളരെ ഭക്തിയോടെ വന്ന് നിങ്ങളുടെ കാഴ്ചകൾ അതേ യാഗപീഠത്തിന്മേൽ വയ്ക്കുന്നു. നിങ്ങൾ ഒരു കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ യാഗങ്ങൾക്ക് ഞാൻ ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്ന്. എന്താണ് കാരണമെന്ന് മനസ്സിലായല്ലോ. കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. നമ്മിൽ പാപമിരിക്കെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ദൈവം അത് അംഗീകരിക്കുന്നില്ല, അതിനെ ചെവി കൊടുക്കുന്നില്ല. അതൊക്കെ വെറും നഷ്ടം മാത്രമാകുന്നു, നമുക്കുണ്ടാക്കുന്ന നഷ്ടം. ദൈവം നമ്മുടെ കപടഭക്തി അറിയുന്നു, അവൻ നമ്മുടെ ശുശ്രൂഷകളെ അംഗീകരിക്കില്ല. പാപമിരിക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും ഒരു വിശേഷവുമില്ല. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നതത്രേ. നാം എത്രയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായാലും പാപമുണ്ടോ എന്നതാണ് ദൈവം നോക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ മലാഖിയുടെ സമയത്തെ ജനങ്ങൾ അല്പം അഭിനയം അങ്ങ് നടത്തി. ഒന്നും അറിയാത്ത ഭാവത്തിൽ നിഷ്കളങ്കത നടിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? 14-ാം വാക്യം ഞാൻ വായിക്കട്ടെ. എന്നാൽ നിങ്ങൾ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നിനക്ക് വിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അവരുടെ യാഗങ്ങൾ താൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പോലും അവർക്ക് കോപജനകമാകുന്നു. ഇവിടുത്തെ ചിന്ത എന്തെന്നാൽ അവർ പറയുന്നു, എന്തുകൊണ്ട് അവൻ അത് അംഗീകരിക്കില്ല? എത്ര നല്ല ഒരു ആട്ടുകൊറ്റനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അങ്ങനെ ചോദിക്കുമ്പോൾ മലാഖി അവർക്ക് കൊടുക്കുന്ന മറുപടി വളരെ വ്യക്തമാണ്. രക്ഷപ്പെടുവാൻ ഒരു പഴുതും ഇല്ലാത്തവണ്ണമാകുന്നു മലാഖിയുടെ മറുപടി. അവൻ പറഞ്ഞത്, യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ. നോക്കണേ, ഇസ്രായേലിയൻ യുവാവായിരുന്നപ്പോൾ ഒരു എബ്രായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷെ അവൻ മുതിർന്നപ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന ജാതികളുടെ ഇടയിലൂടെ നടന്നപ്പോൾ അവിടെ അവൻ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ, അവന്റെ എബ്രായ ഭാര്യയുമായിട്ടാണ് അവൻ പുരോഹിതന്റെ മുൻപിൽ നിന്ന് അവളോട് വിശ്വസ്തനായിരിക്കാം എന്നുടമ്പടി ചെയ്തത്. വ്യാഖ്യാനിക്കുവാൻ എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന ഒരു ഭാഗമാകുന്നു അടുത്തത്. പക്ഷേ സ്വാഭാവികമായ വ്യാഖ്യാനം എന്തെന്നാൽ പ്രവാചകൻ ഇവിടെ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നു എന്നതാണ്. ഇവിടുത്തെ സൂചന ദൈവത്താൽ ആരംഭിച്ച വിവാഹമെന്ന ചടങ്ങ് ആകുന്നു. ഇനിയും 15-ാം വാക്യം നോക്കിക്കാട്ടെ, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഈ വാക്യത്തിൻ്റെ പരിഭാഷ ഇവിടെ വ്യക്തമല്ല. കുറെ കൂടി വ്യക്തമായ ഒരു തർജ്ജിമയായി എനിക്ക് തോന്നുന്നത് ഇപ്രകാരമാകുന്നു: ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച ആ ആദ്യ സംഭവത്തിലേക്കാകുന്നു ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. ആദാം ഒരു പകുതിയും ഹവ്വ മറ്റേ പകുതിയുമായിരുന്നു. അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒന്നായി. ഒരു കുട്ടി പിറന്നപ്പോൾ ഇത് വ്യക്തമായി. അവൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഗമായി. അവർ രണ്ടുപേരും കൂടി തീർച്ചയായും ആ കുട്ടിയിൽ ഒന്നായി. വിവാഹമോചനമോ ബഹുഭാര്യത്വമോ ഉള്ള ഒരു ഭവനം കുട്ടികൾക്ക് വളരുവാൻ കൊള്ളാകുന്ന സ്ഥലം അല്ല. ഞാൻ വീണ്ടും പറയണം, വിവാഹമോചനമോ ബഹുഭാര്യത്വമോ ഭാര്യയോടോ ഭർത്താവിനോടോ അവിശ്വസ്തത കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭവനം കുട്ടികൾക്ക് വളരുവാൻ കൊള്ളാകുന്ന സ്ഥലമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവതിയെ, നീ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്ത ഒരു യുവാവിനെ വിവാഹം കഴിക്കുവാൻ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം യഥാർത്ഥത്തിൽ നീ അവൻ പറയുന്നത് പോലെ വേണമല്ലോ പിന്നീട് ജീവിക്കുവാൻ. രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോകുവാൻ കഴിയില്ലല്ലോ. അവനൊരു ദൈവപൈതലല്ലാതെയും നീ ഒരു ദൈവമകൾ എന്ന ഉറപ്പോടെ മുൻപോട്ട് പോകുന്ന വ്യക്തിയുമാകുന്നുവെങ്കിൽ അധികം താമസിക്കാതെ യാത്ര വളരെ കഠിനമായി അനുഭവപ്പെടും. മുൻപോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. താങ്കൾ ഒരു യുവാവോ യുവതിയോ ആകുന്നുവെങ്കിൽ ഞാൻ ഇത് നിങ്ങളോട് പറയട്ടെ, താങ്കളുടെ ജീവിത പങ്കാളിയെ ക്രിസ്തുവിങ്കിലേക്ക് നേടാം എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുൻപാകണം. കാരണം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താവുന്നത് അപ്പോൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ അതങ്ങ് വ്യക്തമാക്കിയാൽ ശരിയാകാൻ എളുപ്പമാണ്. വളരെയധികം ആത്മീയ തീഷ്ണതയിൽ നിന്നിരുന്ന പല യുവതി യുവാക്കളെയും എനിക്കറിയാം. അവർ ഒരു അവിശ്വാസിയുമായി ബന്ധത്തിലായതിനാൽ സകല ആത്മീയവും പോയി ഇന്ന് തൻ്റെ ജീവിത പങ്കാളിയെ കൂടി നശിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പണവും പഠിത്തവും കുടുംബവും കൂട്ടരെയും ഒക്കെ കണ്ടപ്പോൾ പല തീരുമാനങ്ങളും മറന്നുപോയവരുടെ നൂറുകണക്കിന് കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. കുറെ പേരൊക്കെ എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, നിന്റെ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസമുള്ള ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കരുത് എന്നത്ര ഞാൻ ഓർപ്പിച്ചത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആർക്കും ദ്രോഹം ചെയ്യാനായിട്ടല്ല. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത് എന്ന് നാം വായിച്ചല്ലോ. അവർ ചെയ്യുന്നത് സൂക്ഷിക്കുവാൻ മലാക്കി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. യഹൂദേതരായ ആളുകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ദൈവം പ്രത്യേകം വിലക്കിയിരുന്നു. അത് ആരോടുമുള്ള ഏതെങ്കിലും വിദ്വേഷം കൊണ്ടല്ല, പിന്നെയോ അത് മാത്രമേ പ്രയോജനകരമാകൂ എന്നുള്ള ആ പ്രായോഗിക വശം കൊണ്ട് മാത്രമാണ്. ഇന്നും അതുതന്നെയാണ് പ്രായോഗികം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ?